സർക്കാരിന് 6.5 ലക്ഷം കോടി രൂപ നേടിക്കൊടുത്ത 2G തട്ടിപ്പ് വാർത്ത. ലേഖകൻ ജെ ഗോപികൃഷ്ണൻ. പയനീറിന്റെ ഡൽഹി ലേഖകനായിരുന്ന മലയാളിയായ ജെ ഗോപികൃഷ്ണൻ പുറത്തു കൊണ്ടുവന്ന 2G സ്പെക്ട്രം അഴിമതി സംബന്ധിച്ച പിന്നാമ്പുറ കഥകൾ വിവരിക്കുന്നു. 2008 ഒക്ടോബർ മാസത്തിൽ 2G സ്പെക്ട്രം അഴിമതിയെക്കുറിച്ച് പഠിക്കാൻ പയനീർ പത്രത്തിന്റെ ബ്യൂറോ ചീഫ് ആവശ്യപ്പെട്ടപ്പോൾ സ്പെക്ട്രം എന്നാൽ എന്തെന്ന് എനിക്ക് അറിയുമായിരുന്നില്ല. പയനീറിൽ ജോലി കിട്ടിയിട്ട് 6 മാസം ആയതേ ഉള്ളൂ. അതുവരെ ആരോഗ്യ മന്ത്രാലയവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിരുന്നു എന്റെ ബീറ്റ്. സത്യത്തിൽ ടെലികോം മന്ത്രി എ രാജ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളായതിനാൽ തെക്കേ ഇന്ത്യക്കാരനായ എന്റെ തലയിൽ 2G അഴിമതിയെക്കുറിച്ച് പഠിക്കാൻ ആവശ്യപ്പെട്ടതാകാം. ഇതിനു മുമ്പ് മെയ് മാസത്തിൽ ആരോഗ്യമന്ത്രിയായിരുന്ന അൻപുമണി രാംദാസിന്റെ സർക്കാർ വക വാക്സിൻ ഫാക്ടറികൾ പൂട്ടിക്കാനുള്ള നീക്കത്തിനെതിരെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സീരീസ് ചെയ്തിരുന്നു. കൂടാതെ പുതുതായി ജോയിൻ ചെയ്ത ആളെന്ന രീതിയിലും എനിക്ക് അധികം പണിയൊന്നും ഉണ്ടായിരുന്നില്ല. 2G അഴിമതിയെക്കുറിച്ച് ചർച്ചകൾ വന്നു തുടങ്ങിയത് ഒക്ടോബർ മാസത്തിൽ ലൈസൻസ് കിട്ടിയ കമ്പനികൾ 5000-6000 കോടി രൂപയ്ക്ക് അവയുടെ ഓഹരികൾ വിദേശ ടെലികോം കമ്പനികൾക്ക് വിൽക്കാൻ തുടങ്ങിയതോടെയാണ്. എന്തായാലും റിപ്പോർട്ടർ എന്ന രീതിയിൽ എന്നെ ഭാഗ്യം കടാക്ഷിച്ചത് അന്ന് രാജയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന ആശീർവാദം ആചാരിയുമായുള്ള ചെറിയ പരിചയമായിരുന്നു. ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറിയിരുന്ന ആശീർവാദത്തിന്റെ മനസ്സിൽ അഗ്നിപർവ്വതം പുകയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മരണഭയം ആ ഉദ്യോഗസ്ഥനെ വല്ലാതെ അലട്ടിയിരുന്നു. നിങ്ങളൊക്കെ വല്ലതും എഴുതി വയ്ക്കും, അവസാനം ഞാനാണ് ചോർത്തിയതെന്ന് പിടിക്കപ്പെടും. ഞാൻ പലതവണ ബന്ധപ്പെട്ടപ്പോഴും ഇതായിരുന്നു അയാളുടെ പല്ലവി. അവസാനം അയാൾ രഹസ്യങ്ങളുടെ കലവറ എനിക്ക് മുന്നിൽ തുറന്നു. ആദ്യത്തെ 2 വർഷം ഡൽഹിയിലെ പല പല സ്ഥലങ്ങളിൽ വച്ചാണ് ഞങ്ങൾ കണ്ടുമുട്ടിയിരുന്നത്. 2008 ഡിസംബർ 8 പയനീറിൽ ആദ്യത്തെ സീരീസ് തുടങ്ങുന്നത്. എ രാജയുടെ രഹസ്യ സ്വകാര്യ കമ്പനികളെക്കുറിച്ചും 2G ലൈസൻസ് കിട്ടിയ കമ്പനികളിൽ നിന്നും പണം ഒഴുകിയെത്തുന്നതും ആയിരുന്നു ആദ്യത്തെ സീരീസിൽ. അതോടെ പാർലമെന്റിൽ ഒച്ചപ്പാടും തുടങ്ങി. എന്നും മീഡിയയെ കണ്ടുകൊണ്ടിരുന്ന എ രാജ നിശബ്ദനായി. പക്ഷേ ആദ്യ സീരീസിലെ 4-5 റിപ്പോർട്ടുകൾ വന്നതോടെ രാജയ്ക്ക് ആശീർവാദത്തിന്റെ റോൾ പിടികിട്ടി. തന്റെ രഹസ്യ കമ്പനിയെപ്പറ്റി അറിയാവുന്ന വളരെ ചുരുക്കം പേരിൽ ഒരാളായിരുന്നു ആശീർവാദം. അതോടെ അയാളുടെ കഷ്ടകാലവും ആരംഭിച്ചു. രാജയുടെ എല്ലാ ദേഷ്യവും അയാളോടും കുടുംബത്തിനും മേലായിരുന്നു. പത്രപ്രവർത്തകൻ എന്ന രീതിയിൽ എന്നോടാരും ഭീഷണി മുഴക്കിയിരുന്നില്ല. അപേക്ഷകളും പണപ്രലോഭനങ്ങളും പ്രവഹിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് 3G ലേലം നടക്കാൻ ഇരിക്കുകയാണ്. അതിൽ വലിയ സ്വപ്നങ്ങളുമായി രാജ നടക്കുകയായിരുന്നു. പയനീറിൽ വാർത്തകൾ വന്നു തുടങ്ങിയതോടെ 3G ലേലം നടത്താനുള്ള ചുമതല ധനകാര്യമന്ത്രിയായിരുന്ന പ്രണബ് മുഖർജി ഏറ്റെടുത്തു. പലപ്പോഴും കണ്ടുമുട്ടുമ്പോൾ 3G മോഹങ്ങൾ തകർത്തതിൻ്റെ വേദന രാജ എന്നോട് പറഞ്ഞിട്ടുണ്ട്. രാജയ്ക്ക് വേണ്ടി ചില ടെലികോം കമ്പനികളും എൻ്റെയും പയനീറിൻ്റെയും പുറകിലായിരുന്നു. പലരുടെയും ആവശ്യം എങ്ങനെയെങ്കിലും പയനീറിൽ വന്നുകൊണ്ടിരിക്കുന്ന ടെലികോം അഴിമതിയെക്കുറിച്ചുള്ള സീരീസ് നിർത്തണം എന്നായിരുന്നു. പയനീറിൻ്റെ എഡിറ്ററായിരുന്ന ചന്ദൻ മിത്ര ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് പ്രശംസനീയമായിരുന്നു. ശക്തനായ എഡിറ്ററെ ലഭിക്കുക എന്നത് ഒരു പത്രപ്രവർത്തകന്റെ ഭാഗ്യമാണ്. അപ്പോഴേക്കും കാര്യങ്ങൾ സർക്കാരിൻ്റെ കയ്യിൽ നിന്നും കൈവിട്ടു പോയിരുന്നു. 2G സ്കാം രേഖകൾ ഞാൻ പലർക്കും നൽകിയിരുന്നുവെങ്കിലും സുബ്രഹ്മണ്യൻ സ്വാമിയും പ്രശാന്ത് ഭൂഷണും കാര്യങ്ങൾ കോടതിയിൽ എത്തിച്ചതോടെ കളി മാറി. ഇതിനിടയിൽ പലരും പല രേഖകളും തെളിവുകളുമായി എന്നെ സമീപിക്കാൻ തുടങ്ങി. ഇവരുടെ സമ്മതമില്ലാത്തതുകൊണ്ട് ആരുടെയും പേര് വെളിപ്പെടുത്തുന്നില്ല. 14 വർഷം മുമ്പ് 2008 ഡിസംബറിൽ തുടങ്ങിവെച്ച 2G സ്കാം റിപ്പോർട്ട് സീരീസ് 2012 നീണ്ടു. പിന്നീട് അത് ധനകാര്യമന്ത്രിയായിരുന്ന ചിദംബരത്തിലേക്ക് നീണ്ടു. ഇതോടെ എല്ലാം ലേലത്തിലേക്ക് നീങ്ങി. രാജ നൽകിയ എല്ലാ ലൈസൻസുകളും സുപ്രീം കോടതി റദ്ദ് ചെയ്ത് ലേലം നടത്താൻ ഉത്തരവിട്ടു. കൽക്കരി ഉൾപ്പെടെ എല്ലാ പ്രകൃതി വിഭവങ്ങളും ലേലത്തിലൂടെ നൽകാൻ തുടങ്ങി. ഇതുവരെ നടന്ന 5 സ്പെക്ട്രം ലേലത്തിലൂടെ സർക്കാരിന് കിട്ടിയത് 6.5 ലക്ഷം കോടി രൂപയാണ്. എങ്ങനെയോ വിചാരണ കോടതിയിൽ രാജയും കൂട്ടാളികളും വെറുതെ വിടപ്പെട്ടു. CBIയും ED യും ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ്. ഹൈക്കോടതി ന്യായം നടപ്പാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. 1000-കണക്കിന് കോടികൾ ഇടപെട്ട കേസുകളിൽ ജഡ്ജിമാർ സത്യസന്ധരായിരിക്കണം എന്ന് വിചാരണ കോടതിയുടെ ദൗർഭാഗ്യകരമായ വിധി സൂചിപ്പിക്കുന്നു. കേസിപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിൽ നിൽക്കുന്നതിനാൽ ഇവിടെ കൂടുതലൊന്നും വെളിപ്പെടുത്തുന്നില്ല.